Ya.
Hai. So we are waiting for Simi to come and meanwhile and see yeah, Simi is
Hi,
here
Simi.
and see, please continue.
Yeah, Simi, നമസ്കാരം ഉണ്ട് സിമി. ഹലോ, മ്യൂട്ട് ഒന്ന് മാറ്റണം, ആ മൈക്രോഫോൺ ഒന്ന് ഓൺ ചെയ്യണേ സിമി.
ഇപ്പൊ കേക്കാവോ? നമസ്കാരം.
അതെ, കേക്കാം. സിമി, നമസ്കാരം ഉണ്ട്.
നമസ്കാരം,
ഓക്കെ
കേക്കാലോ?
സിമി. ഓക്കെ, കേക്കാം. അവിടെ ഇച്ചിരി റേഞ്ച് ഒക്കെ കുറവാന്ന് തോന്നല്ലേ.
ആ, ചെറിയൊരു റേഞ്ച് കുറവുണ്ട് ഇവിടെ.
ഓക്കെ, ഇപ്പം എവിടാ സിമി? ഇപ്പൊ എവിടാ ഇപ്പം?
ഞാനിപ്പോ ബോംബെയിലാണ്, ഫിലിം സിറ്റി.
ഓക്കെ, അപ്പം സിമിയുടെ ആദ്യത്തെ ഒരു ഡെബ്യൂ പിക്ചർ ആയത് ആയ അന്യ അന്യ ദ അതർ. അന്യയുടെ മീനിങ് തന്നെ ദ അതർ. അത് റിലീസ് ആകുമ്പോ അത് രണ്ട് ഭാഷയിലാണ് റിലീസ് ആകുന്നതെന്ന് തോന്നല്ലേ. ഹിന്ദി ആൻഡ് മലയാളം, സോറി, ഹിന്ദി ആൻഡ് മറാഠിയിലാന്ന് തോന്നുന്നു റിലീസ് ആകുന്നല്ലേ.
ഹിന്ദി, മറാഠി.
അതെ, ഓക്കെ. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ ഒന്ന് പറയാം. അത് എന്നാ റിലീസ് ആകുന്നത്? ഈ ഫ്രൈഡേയിലല്ലേ റിലീസ് ആകുന്നേ?
അല്ലല്ല, ഇത് ജൂൺ 10 ആണ് റിലീസ്.
ഓക്കെ, ആ ഹാ, ഓക്കെ.
ഇപ്പൊ രണ്ട് ഭാഷയിലും, മറാഠിയിലും ഹിന്ദിയിലുമായിട്ട് ഒരേ ഡേറ്റ് തന്നെയാണ് ഇപ്പം റിലീസ്.
പറഞ്ഞോ.
ഈ പടത്തില് മറാഠി താരങ്ങളും ഹിന്ദി താരങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ക്രൂവിലും ടെക്നീഷ്യൻസിലും റൈറ്റേഴ്സിലും ലിറിസിസ്റ്റിലും എല്ലാം എല്ലാ ആളുകളും ഉണ്ടെന്നുള്ള ഒരു പാൻ ഇന്ത്യൻ ചിത്രമാണെന്ന് പറയാം നമുക്ക്.
ഓക്കെ, അപ്പം ഇതിന്റെ എന്താണ് ഇതിന്റെ ഒരു സ്റ്റോറി എന്തായിരിക്കും ആൾക്കാരോട് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്? എന്തിനെ പറ്റിയായിരുന്നു?
ഇത് ശരിക്കും മനുഷ്യക്കടത്ത് ബേസ് ചെയ്തൊരു പടമാണ്. ഈ ഒരുപാട് മനുഷ്യക്കടത്ത് ന്യൂസ് ഒന്നും ആരും ശ്രദ്ധിക്കാറില്ല. എന്ന് പറഞ്ഞാൽ അത് ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നുമൊക്കെ, മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ തന്നെ വളരെ ആരും തന്നെ നോട്ടീസ് ചെയ്യപ്പെടാത്ത രീതിയിൽ മനുഷ്യക്കടത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, അല്ലാതെ ഉണ്ട്. നമ്മൾ സ്പെസിഫിക്കലി ഒരു മനുഷ്യക്കടത്ത് പ്രമേയമാക്കിയിരിക്കുന്ന ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിലുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ.
അപ്പം ഇതിന്റെ കഥ എങ്ങനെയാണ്? ഇത് വരാൻ കാരണം ഇതിനെ പറ്റി എങ്ങനെയാണ് സിമി ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരാൻ കാരണം എന്തെങ്കിലും ഉണ്ടോ?
നമ്മളിപ്പോ സാധാരണ നമ്മളൊരു റൈറ്റർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഒക്കെ ആകാൻ നമ്മൾ ശ്രമിക്കുമ്പം നമ്മുടെ കയ്യിൽ എപ്പോഴും കുറച്ച് കഥകൾ കാണും. അതിൽ ചില കഥകൾ നമ്മൾ പറയും, അതിപ്പോ ചിലപ്പോൾ അത് പ്രൊഡ്യൂസറിന് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ചിലപ്പോൾ ആക്ടേഴ്സിന് ഇഷ്ടപ്പെടും, ചിലപ്പോൾ ആ പ്രൊജക്ട് നടക്കത്തില്ല. അപ്പൊ ഞാൻ ഈ പ്രൊജക്ടിന് മുന്നേ വേറൊരു പ്രൊജക്ടാണ് ആദ്യം അനൗൺസ് ചെയ്തത്. എന്റെ ഫസ്റ്റ് ഹിന്ദി പ്രൊജക്ട് ആയിട്ട് ഞാൻ അനൗൺസ് ചെയ്തത് തീസരി ദുനിയ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. തീസരി ദുനിയ, തീസരി ദുനിയ എന്ന് പറയുന്നത് ജെ എൻ യുവിന്റെ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ഒരു മറ്റൊരു പേരാണ്. അപ്പൊ ഞാൻ പഠിച്ചതൊക്കെ റിസർച്ച് ഒക്കെ ചെയ്തതൊക്കെ ജെ എൻ യുവിലായിരുന്നു. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഒരു സ്റ്റുഡന്റ് ആക്ടിവിസത്തെ പറ്റിയുള്ള ഒരു സിനിമയാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ അതു കുൽക്കർണിനെയൊക്കെ, നമ്മുടെ പടത്തിൽ ഇപ്പൊ അതു കുൽക്കർണിയാണ് ഒരു നായകൻ ഈ പടത്തിൽ, നമ്മുടെ അന്യ അന്യ എന്ന സിനിമയിൽ. പക്ഷെ ഞാൻ പുള്ളിനെ അപ്രോച്ച് ചെയ്തത് ജെ എൻ യു പടത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ ജെ എൻ യു പടം സംഭവിച്ചില്ല. അപ്പൊ സംഭവിക്കാതെ ഇരുന്ന സമയത്ത് ഞാൻ വേറൊരു പ്രൊജക്ട് കഥയെ പറ്റി ആലോചിക്കുന്നുണ്ടായിരുന്നു. ജെ എൻ യുവിന്റെ സ്റ്റുഡന്റ് പൊളിറ്റിക്സ് ഒന്നും അല്ലാത്ത, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കുറച്ചും കൂടെ ഒരു ചെറിയ സിനിമ, നമ്മുടെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന, അല്ലെ നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ചെറിയ സിനിമ ചെയ്യാം എന്നൊരാശയം വന്ന സമയത്താണ് ഇങ്ങനെ ഒരു കഥ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അത് ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് അറിയാവുന്ന ഒരു സുഹൃത്ത്, എന്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ആ സുഹൃത്തിന് ഇങ്ങനെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ചില നേരിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അയാളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അത് ഷെയർ ചെയ്തപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു കഥ നമുക്ക് ഡെവലപ്പ് ചെയ്താലോ, ഇതിന്റെ സോഷ്യൽ റിലവൻസും ഉണ്ട്, പിന്നെ എനിക്കൊരു പേഴ്സണൽ നോട്ട് ഉണ്ട്, ഇങ്ങനൊരാൾ എന്റെ അടുത്ത സുഹൃത്ത് ഇങ്ങനെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു ഇരയായിട്ടുള്ള ഒരാളുമായി വളരെ അടുത്ത ബന്ധം ഉണ്ട്, അവര് അവരുടെ അവരിലൂടെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കഥ ഡെവലപ്പ് ചെയ്യാമെന്നൊക്കെ ചിന്തിക്കാനുള്ള കാരണം.
ഞാൻ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇത് ഒരു ട്രെയിലർ കണ്ട പോലെ തോന്നി. ഇത് ഒരു ലേഡീസിനെ ഒരു കണ്ട ഒരു മാരീഡ് ലേഡിയെ കടത്തുന്ന ആ പിക്ചർ ആണോ ഇത്?
അല്ലല്ലല്ല
അല്ല, അങ്ങനല്ല അല്ലേ. ഓക്കെ, എനിക്ക് അങ്ങനെ ഒരു സ്റ്റോറി അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു തോന്നി.
ഒരു
ഓക്കെ,
ടീസർ ഇറക്കിയായിരുന്നു 2019-ൽ നമ്മളൊരു
ആ
ടീസർ
ഞാൻ
ഇറക്കി.
കണ്ട പോലെ കണ്ടിരുന്ന സജീവ് സാരഥി എനിക്ക് ഞാൻ കണ്ടായിരുന്നത്.
ആ ഒരു ടീസർ ഇറക്കി. ആ അത് അതായിരിക്കും കണ്ടത്. അതെ.
ആ
ആ അപ്പൊ ടീസർ
ഓക്കെ.
നമ്മൾ ആദ്യം സിനിമയൊന്ന് ഒരു 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 രണ്ട് ഷെഡ്യൂളിലാണ് സിനിമ പൂർത്തിയായത്. അപ്പൊ ആദ്യത്തെ ഷെഡ്യൂളില് നമ്മൾ സിനിമയൊക്കെ ഷൂട്ടെല്ലാം ചെയ്തു. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, ഈ സിനിമ മൊത്തം ഷൂട്ട് ചെയ്തത് ഡൽഹിയിലാണ്. മുഴുവൻ ലൊക്കേഷൻസും ഡൽഹിയിലായിരുന്നു. അപ്പൊ നമ്മള് സിനിമയുടെ ബേസ് ബോംബെയിലാണെങ്കിലും, ഹിന്ദി സിനിമയുടെ ബേസ് ബോംബെയിലാണെങ്കിലും, നമുക്ക് കുറച്ചുകൂടെ കണക്ഷൻസും ബന്ധങ്ങളും ലൊക്കേഷൻസ് കിട്ടാനും സിനിമ മാനേജ് ചെയ്യാനും ഒക്കെ എളുപ്പം ഡൽഹി ആയതുകൊണ്ട് നമ്മുടെ സിനിമ നമ്മൾ കംപ്ലീറ്റ് ലൊക്കേഷൻസും ഡൽഹിയിലായിരുന്നു. പിന്നെ ഡൽഹിയിലെ മുഴുവൻ തിയേറ്റർ ആർട്ടിസ്റ്റുകള്, ഡൽഹിയിലെ നല്ല കലാകാരന്മാര്, ഇപ്പൊ സജീവ് ഏട്ടനടക്കമുള്ള സജീവ് സാരഥി ഏട്ടനടക്കമുള്ള റൈറ്റേഴ്സ്, എഴുത്തുകാർ, ഇവരൊക്കെ ഇതിന്റെ ഭാഗമായി. അപ്പൊ ശരിക്കും ഒരു അന്യ ഒരു ഡൽഹിയുടെ ഒരു സിനിമയാണ്. ഡൽഹിയുടെ ലൊക്കേഷൻ, ഡൽഹിയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണ്. ഡൽഹിയുടെ ക്രൂ അല്ലെങ്കിൽ ഇതിനകത്ത് ടെക്നീഷ്യൻസ് ആയിട്ടും റൈറ്റേഴ്സ് ആയിട്ടും ഒക്കെ ഒരുപാട് പേര് ഡൽഹി ബേസ് ചെയ്തുള്ളവരാണ്. ആക്ടേഴ്സ് ആയിട്ട് നമ്മളിപ്പോ മെയിൻ ആക്ടേഴ്സ് ആയിട്ടുള്ള അത് കുൽക്കർണി, റഹീമാസൻ ഒക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, അല്ലെ മറാഠിന്ന് ഒരു ഒരു മെയിൻ ഒരുപാട് താരങ്ങളെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ താരങ്ങളും ഡൽഹി ബേസ് ചെയ്തവരാണ്.
അപ്പം ഇത് എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു റിയാക്ഷൻ? ആദ്യമേ പോയി സ്റ്റോറി ഒക്കെ കേൾക്കുമ്പോൾ ഇത്രയും വലിയ വലിയ സ്റ്റാർസിനെയൊക്കെ ഒരു ഡെബ്യൂ ഡയറക്ടറായിട്ട് എങ്ങനെ പോയി അവരെ അപ്രോച്ച് ചെയ്ത്? കാര്യം എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട് ഇത് എന്ത് ബുദ്ധിമുട്ടാന്ന്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്റെ ഒരു ഫ്രണ്ട് ചെയ്ത് അവർ എനിക്കൊരു എന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പം എങ്ങനെയാ ഇവര് എങ്ങനെ അപ്രോച്ച് ചെയ്തു, അവരെങ്ങനെ സ്റ്റോറിയോട് റിയാക്ട് ചെയ്ത് ഇതിനെ പറ്റി പറഞ്ഞപ്പോ?
അത് കുൽക്കർണി ആദ്യമേ എന്നെ വേറൊരു പ്രൊജക്ടിന് വേണ്ടിയാണല്ലോ നമ്മൾ അപ്രോച്ച് ചെയ്തത്. അപ്പൊ ഓൾറെഡി ഏതെങ്കിലും ഒരു വ്യക്തി നിരന്തരമായി പ്രോജക്ടുകളുമായിട്ട് അപ്രോച്ച് ചെയ്യുകയും അവര് അതിൽ സീരിയസ് ആണെന്ന് തോന്നുകയും ഒക്കെ ചെയ്യുമ്പോൾ പൊതുവെ ഈ മാധവ് കുൽക്കർണി, റഹീമാസനെ ഒക്കെ പോലുള്ള ആക്ടേഴ്സ് പൊതുവെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മള് അപ്പം വലിയൊരു താരത്തെ, ഷാരൂഖ് ഖാൻ അല്ലെങ്കിൽ വലിയ ഭയങ്കര കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു താരത്തെ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരിക്കലും അവരെ കാണാനോ ഒരു കഥ ഡിസ്കസ് ചെയ്യാനോ ഒരിക്കലും നടക്കത്തില്ല, നോർമലി നടക്കത്തില്ല. പ്രത്യേകിച്ച് ഒരു ഡെബ്യൂ ഡയറക്ടർ അല്ല ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ വരുന്ന ഒരു തിരക്കഥാകൃത്തോ അല്ലെങ്കിൽ ഒരു ഡയറക്ടർക്കോ അവരിലേക്ക് എത്താൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് അത് കുൽക്കർണിയൊക്കെ പോലുള്ള ആക്ടിവിസ്റ്റ് ഓറിയന്റഡ് സിനിമകൾ ചെയ്യുന്നവർ, റഹീമാസനെ പോലെ അല്ലെ നന്ദിതാദാസിനെ പോലെയൊക്കെ ഉള്ള ആളുകൾ നമുക്ക് അപ്രോച്ചബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് സംസാരിക്കാനും അവരെ കാണാനും ഒക്കെ സാധിച്ചു. പിന്നെ സിനിമയുടെ ഒരു രീതിയുണ്ട്, സിനിമ വർക്കൗട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമുക്കൊരു പ്രോജക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, നല്ലൊരു സ്റ്റോറിയുണ്ട്, അതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. നല്ലൊരു സ്റ്റോറി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമുണ്ട്, നമുക്ക് ആരെങ്കിലും ഒക്കെ അപ്രോച്ച് ചെയ്യാം. കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളല്ലെങ്കിൽ വേറൊരാൾ ഈ പ്രോജക്റ്റിലേക്ക് വരാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അത് കുൽക്കർണിയെ കാണാൻ പോകുമ്പോൾ കഥ അയച്ചു കൊടുത്തു. അദ്ദേഹത്തിന് കഥ ഇഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ റോള് ഇഷ്ടപ്പെട്ടു, അതിന്റെ പ്രമേയം ഇഷ്ടപ്പെട്ടു. അപ്പൊ അതാണ് നമ്മുടെ ഒന്നാമത്തെ ഒരു എന്താ പറഞ്ഞ ഒരു കടമ്പ എന്ന് പറയുന്നത്. അപ്പൊ ഒരു 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 മിനിമം നല്ല താരം, ഒരു നല്ല ആക്ടർ, ഒരു താരമൂല്യമുള്ള ഒരു ഒരു വ്യക്തി നമ്മളുടെ കഥയോട് ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പം അവർ പറയാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടു, നമ്മൾ എപ്പോഴാണ് ഷൂട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന, ഫണ്ടും കാര്യങ്ങളും പ്രൊഡ്യൂസറും ഒക്കെ ഉണ്ടോ എന്ന് അവർ ചോദിക്കും സ്വാഭാവികമായിട്ട്. കാരണം ഇതിനകത്ത് കല മാത്രമല്ല, സിനിമ എന്ന് പറയുന്നത് കലയാണ്, അതിലുപരി അതൊരു ബിസിനസ് കൂടെയാണല്ലോ, അതൊരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി കൂടെ. അപ്പൊ അവർക്ക് അത് ഫണ്ടും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്നൊരു ആശങ്ക ഉണ്ടാവും. അവർ പുതിയൊരു ഡെബ്യൂ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഫേസ് ചെയ്യുന്ന ഒരു വലിയ കടമ്പ എന്ന് വെച്ചാൽ ഒന്ന് ആക്ടർ ഇഷ്ടപ്പെടാൻ, രണ്ട് ഒരു ഫണ്ട് അയാളുടെ കയ്യിൽ ഉണ്ടാവും, അല്ലെ ഈ പ്രൊജക്ടിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ സിനിമ മുടങ്ങി പോകരുത്, ഇടയ്ക്ക് നിന്നു പോകരുത്, നാളെ ഇത് സിനിമ റിലീസ് ആകാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ക്ഷീണമാണ്, അവർ പടത്തിൽ വന്ന് മുഖം കാണിച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഒരു സേഫ്റ്റി ആണ് അവരെല്ലാരും ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്റെ ഒരു ഭാഗ്യത്തിന് എനിക്ക് അന്നൊരു പ്രൊഡ്യൂസർ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പ്രൊഡ്യൂസറുടെ പിന്തുണയും ഉണ്ട് എന്നറിയിച്ചു. ആ കഥ നല്ലതായതുകൊണ്ട് അവര് എല്ലാരും തന്നെ റഹീമാസനെ അപ്രോച്ച് ചെയ്തപ്പോഴും റഹീമാസനും ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല ഞാനിത് ചെയ്യാം. ഒരു ആക്ടിവിസ്റ്റിന്റെ റോളാണ് അത് കുൽക്കർണി, ഒരു ഡോക്യുമെന്ററി മേക്കറുടെ റോളിലാണ് റഹീമാസന്റെ ക്യാരക്ടർ. ഈ രണ്ടു പേർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെയാണ് ഈ കഥ സിനിമ ചെയ്യാം എന്നുള്ള ഒരു ഒരു ആശയത്തിലേക്ക് നമ്മൾ വരുന്നത്.
സജീവ് സാർത്തി ഇതിനകത്ത് ഉണ്ടല്ലോ, ഇതിനകത്ത് മൂന്ന് പാട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ സജീവ് ഇപ്പം വേറെ ഒരു ഷോ ഇത് ടോക്ക് കണ്ടക്ട് ചെയ്യാൻ പോവാ, അതിന്റെ മുമ്പ് സജീവ് എന്തെങ്കിലും പറയാനുണ്ടോ സജീവിന്റെ ഇതിനകത്ത് പങ്കിനെ പറ്റി?
താങ്ക് യു ആൻസി. ഞാൻ ആദ്യം തന്നെ സിമ്മിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. സിമ്മിനെ ഞാൻ ഒരു കഴിഞ്ഞ 7-8 കൊല്ലമായിട്ട് ഞാൻ അറിയണതാണ്. അപ്പൊ ഇത്രയ്ക്ക് മാത്രം ഒരു ഡെഡിക്കേഷൻ ആയിട്ട് ഒരു സിനിമ എടുക്കാൻ വേണ്ടി ഇത്രയ്ക്ക് ഒരു പാഷൻ ആയിട്ട് ജോലി ചെയ്യണം ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല. ഐ മീൻ മത്ലബ് ഒരു ഒരു ഡൽഹി പോലുള്ള സ്ഥലത്ത് എന്ന് വെച്ചാൽ ബോംബെ ആയിട്ട് ഒരു ലിങ്കും ഇല്ല, അവിടെ ആയിട്ട് ഒരു ബാക്കപ്പ് പൊസിഷൻ ഇല്ല. എന്നിട്ട് പോലും പുള്ളിയുടെ ഒരു ആ ഡിറ്റർമിനേഷൻ കൊണ്ട് പുള്ളി ഇത്രയും സ്റ്റാർസിനെ കണ്ടെത്തി, അവർക്ക് ആ കഥ ഇഷ്ടപ്പെട്ട് അവരതിനുവേണ്ടി അഗ്രി ആയി. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കുറെ ആയപ്പോഴാണ്. അപ്പൊ ഞാൻ തുടക്കം മുതൽ തന്നെ ഞാൻ ഈ സിനിമയായിട്ട് കണക്റ്റഡ് ആയിരുന്നു, കാരണം സിനിമ എന്നോട് ഡിസ്കസ് ചെയ്തായിരുന്നു ഈ സിനിമയെ പറ്റി. അപ്പൊ എപ്പോഴൊക്കെയാ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പാട്ടുകൾ ഞാൻ സിമ്മിനെ കേൾപ്പിച്ച്, എന്നിട്ട് പിന്നെ അതിൽ നിന്ന് കുറച്ച് പാട്ടുകൾ സിമ്മി സെലക്ട് ചെയ്ത്, പിന്നെ കുറച്ച് പാട്ടുകൾ ഞങ്ങൾ റീവർക്ക് ചെയ്ത്, അങ്ങനെ ഒരു 3 പാട്ടുകൾ ഞങ്ങൾ ആ സിറ്റുവേഷന്റെ സിനിമയുടെ സിറ്റുവേഷന്റെ അനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതിൽ 3 പേരുടെയും 3 കമ്പോസർമാരാണ് അതിനകത്ത് കമ്പോസ് ചെയ്തേക്കുന്നത്. ഒന്ന് ഋഷിയസ് ആണ്, ഒന്ന് കൃഷ്ണരാജും, പിന്നെ ഒന്ന് ഗോപാൽ എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ്. അപ്പൊ സൽമാൻ അലിയാണ് എന്റെ ഒരു പാട്ട് പാടിയേക്കുന്നത്. സൽമാൻ അലി ഒരു ഇന്ത്യൻ ഐഡൽ ആയിരുന്നു, നമ്മുടെ ഒരു 2-3 കൊല്ലം പാട് പുള്ളി ഒത്തിരി ഫേമസ് സിംഗർ ആണ്. സൽമാൻ ഖാനൊക്കെ വേണ്ടി പാട്ട് പാടിയിട്ടുള്ള ആളാണ്. അപ്പൊ ആ പുള്ളി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ വേറെയും നല്ല എല്ലാം നല്ല സിംഗേഴ്സ് ഒക്കെ നല്ല പാട്ടുകളാണ്, എല്ലാം അടിപൊളി പാട്ടുകളാണ്. 3 പാട്ട് എന്റെയാണ്, ബാക്കി 2 പാട്ട് വിപിൻ പട്ടുവയാണ് ചെയ്തേക്കുന്നത്. അതും നല്ല അടിപൊളിയായിട്ടുള്ള പാട്ടുകളാണ്. അപ്പൊ ഓവറോൾ ഇതിന്റെ ഒരു മ്യൂസിക് വാല്യൂ നന്നായിട്ട് സിമ്മ് ചെയ്ത് എക്സാക്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് എല്ലാ കമ്പോസർമാരുടെയും കൂട്ടത്തിലേക്ക്. അതൊക്കെ ഒരു തീർച്ചയായിട്ടും ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഇതൊരു വാസ്റ്റ് ക്യാൻവാസ് ഉള്ള പടമാണ്. ഒത്തിരി ഒത്തിരി താരങ്ങളുണ്ട്, ഒത്തിരി സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ കഥയിൽ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ലോ ബജറ്റ് സിനിമയാന്ന് പറയാൻ പറ്റില്ല. ഇതൊരു വലിയ പ്രൊജക്ട് തന്നെയാണ് എന്ന് വെച്ചാൽ അങ്ങനെയുള്ള രീതിയിൽ സിമ്മ് അത് അതൊരു അതിന്റെ ഒരു ഫൈനൽ നില വരെ കൊണ്ടുവന്നത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇപ്പൊ ഈ സിനിമ റിലീസാകാൻ പോകുന്നത് ഞാൻ എനിക്ക് എഴുതിയ എല്ലാ 3 പാട്ടുകളും എന്റെ ഒത്തിരി ഫേവറേറ്റ് പാട്ടുകളാണ്. ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ റിലീസ്. എന്റെ പേരും സ്ക്രീനിൽ കാണാൻ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു ത്രില്ലായിരിക്കും എനിക്ക്. ഓവറോൾ ഇറ്റ് വാസ് വെരി എൻജോയബിൾ. ആൻഡ് ആൻസി, എനിക്ക് ഒരു ചെറിയ വേറെ ഒരു മീറ്റിംഗിലൂടെ പോകണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഇവിടുന്ന് ലീവ് ചെയ്യാണ്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക സിനിമയായിട്ട് പ്ലീസ്. ഓക്കെ, ഞാൻ റെക്കോർഡിംഗ് കേൾക്കാം പിന്നെ. സിമിയോട് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കണ്ടായിരുന്നു എന്ന് വെച്ചാൽ, ഈ സിമി ഒരു മലയാളിയാണ്, പക്ഷെ ഒരു മലയാളത്തിലെ സിനിമ എടുക്കാതെ ഹിന്ദിയും മറാഠിയും ലാംഗ്വേജിൽ ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതിന്റെ ഒരു കാരണം എന്നാണെന്ന് ആൻസി ഒന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു.
ഞാൻ ഞാൻ ചോദിക്കാൻ ഇരിക്കുവായിരുന്നു ലാസ്റ്റില്, അപ്പൊ ചോദിച്ചാൽ നന്നായി. സിമി എന്തായിരിക്കും കാരണം?
എനിക്ക് ആ ചോദ്യം കിട്ടിയില്ല കേട്ടോ.
മലയാളത്തിൽ സിനിമ എടുക്കാതെ എന്തുകൊണ്ട് ഒരു മലയാളിയായിട്ട് ആദ്യമേ ഹിന്ദിയിലും?
ചോദ്യം കിട്ടിയിട്ടില്ല, ചോദ്യം മനസ്സിലായിട്ടില്ല.
മലയാളത്തില് അല്ലല്ലോ ആദ്യത്തെ സിനിമ എടുത്ത ഒരു മലയാളിയായിട്ട്?
ഹിന്ദിയിലും മറാഠിയിലും എടുക്കാതെ?
ഹിന്ദിയിൽ എന്താ ആദ്യത്തെ സിനിമ എടുത്ത് മലയാളം?
അല്ല, അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് നമ്മള് സജീവേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ നമ്മൾ ഓരോരുത്തരും കുറെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ പല കാര്യങ്ങളിലും. പക്ഷെ നമ്മൾ ചിലപ്പം അറിയപ്പെടുന്നത് ചിലപ്പം നമ്മൾ ചെയ്തൊരു കാര്യത്തിൽ രക്ഷപ്പെട്ട കാര്യത്തിലോ വെച്ചിട്ടായിരിക്കും. നമ്മൾ ചെയ്യാതെ പോയ നടക്കാതെ പോയ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇത് പറഞ്ഞ പോലെ മലയാളത്തിൽ ഞാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ള താരങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ ജയസൂര്യ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതിൽ കുൽക്കർണി എന്നെ കഥ കേട്ടു, ഈ കഥ കുഴപ്പമില്ല, ഞാനിത് ചെയ്യാമെന്ന് അതിൽ കുൽക്കർണി പറഞ്ഞിടത്താണ് ഒരു പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് പറയുന്നത് ഒരു മിനിമം നമുക്കൊരു കൊമേഴ്ഷ്യൽ ഗ്യാരണ്ടിയുള്ള അല്ലെങ്കിൽ മിനിമം ഒരു ഒരു നല്ലൊരു ആക്ടറായിട്ടുള്ള ഒരാൾ നമ്മളുടെ കഥ ഇഷ്ടപ്പെടുകയും അതിനകത്തേക്ക് അദ്ദേഹം വരാമെന്ന് അദ്ദേഹം പറയുമ്പോഴാണ് ഒരു സിനിമ ശരിക്കും നമുക്ക് അതിന്റെ ഒരു പ്രീ പ്രൊഡക്ഷന്റെ ഒരു പ്ലാനിങ്ങിലേക്കെങ്കിലും നമുക്ക് വരാൻ പറ്റുന്നത്. ഒരു പ്രൊഡ്യൂസറെ അപ്രോച്ച് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറോട് പറയാൻ പറ്റും ഒരു ഒരു ആക്ടർ നമുക്കുണ്ട്, ആക്ടർക്ക് ഒരു നല്ലൊരു വാല്യൂ ഉണ്ട്, അതിന് കഥ ഇഷ്ടപ്പെട്ടു. അപ്പൊ ആക്ടറിന് കഥ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ പ്രൊഡ്യൂസർമാർക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ആവുന്നു, അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ വരെ ചിലപ്പോൾ നമുക്ക് നല്ലൊരു ആക്ടറിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പടം റിലീസ് ചെയ്യാൻ വരെ നമുക്ക് എളുപ്പമാണ്. ഇപ്പൊ നമ്മള് നമ്മുടെ പടത്തിന് എന്നാ പറയുന്ന ഒരു മറാഠിയിൽ റിലീസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല നമ്മുടെ അന്യ എന്നുള്ള ചിത്രം. അതിന്റെ കാരണം എന്താണ്? മറാഠിയിലെ വലിയ താരങ്ങളൊക്കെ പടത്തിലുണ്ട്. അപ്പൊ താരങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു കടമ്പ. അപ്പൊ ഞാൻ മലയാളത്തിൽ ഇത് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. 2016-ലും 2015-ലും ഒക്കെ ഞാനും സജീവേട്ടനൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ആദ്യം ഒരു ഡൽഹിയിലാണ് ആദ്യത്തെ ഒരു സിനിമയുടെ ഓഡീഷൻ വെച്ചത്. ഈ തീസര ദുനിയ എന്ന് പറഞ്ഞ ജെ എൻ യു ബേസ് ചെയ്ത പടത്തിന്റെ ഓഡീഷൻ ഞങ്ങൾ പരിചയപ്പെട്ടത്. അപ്പൊ അന്ന് മുതൽ ഞാൻ അതേ സമയത്ത് തന്നെ മലയാളത്തിൽ കുഞ്ചാക്കോവിനോട് ഒരു നല്ല പ്രൊജക്ട് കൊടുത്തിരുന്നു, പിന്നെ ജയസൂര്യയോട് ഒരു പ്രൊജക്ട് പറഞ്ഞിരുന്നു. ഈ രണ്ടുപേരെയാണ് ഞാൻ ഒരു ഇതേ സെയിം പ്രൊജക്ടിന് വേണ്ടി തന്നെ രണ്ടുപേരെയും അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷെ രണ്ടുപേരും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷെ അവരാരും നമ്മളൊരു ചർച്ചയിലേക്കോ ഒരു ഡിസ്കഷനിലേക്കോ ഒന്നും വന്നില്ല. ഒരു പക്ഷെ അവര് ഒരു ചർച്ചയിലേക്ക് വന്നു, ചിലപ്പോൾ നേരിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ആ പ്രൊജക്ട് ഇഷ്ടപ്പെട്ടു, പിന്നെ അവർ നമുക്ക് ചിലപ്പോൾ തരുന്നതിനെ പറ്റി ആലോചിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ ഒരു സിനിമ സംഭവിച്ചേ.
അപ്പൊ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ ഇത്
ഞാൻ പറഞ്ഞത് മറാഠിയിൽ ഒരു ശ്രേയസ് തോൽപ്പടെ എന്ന് പറഞ്ഞ ഒരു ആക്ടർ ഉണ്ട്, ശ്രേയസ് തോൽപ്പടെ. അദ്ദേഹം ഹിന്ദിയിലും അഭിനയിക്കുന്ന, ഹിന്ദിയിലും ഒരു മുൻനിര നായകന്മാരിൽ ഉള്ള ഒരാളാണ് ശ്രേയസ് തോൽപ്പടെ. ഗോൽമാൽ എന്നൊക്കെയുള്ള സീരീസിലൊക്കെ ഉള്ള ഒരു ഒരാളാണ് ശ്രേയസ് തോൽപ്പടെ. പ്രിയദർശൻ മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്നൊരു സിനിമ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ അതിലെ നായകനായിരുന്നു, ദിലീപിന്റെ റോളിൽ ആളാണ് ശ്രേയസ് തോൽപ്പടെ. ശ്രേയസ് തോൽപ്പടെ ആണ് നമ്മുടെ പടത്തില്. ഞാന് നമ്മുടെ സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഥ എന്താണെന്ന് ആദ്യമേ ചോദിച്ചായിരുന്നല്ലോ. അതായത് ഒരു ക്യാമറയുമായി, ഒരു ഹിഡൻ ക്യാമറയുമായിട്ട് തെരുവുകളിലൊക്കെ പോയിട്ട് ആളുകളുടെ വിഷ്വലൊക്കെ എടുക്കുന്ന ഒരാളുടെ, ഒരു തെരുവ് പയ്യന്റെ കഥയാണ്. അതായത് ഒരു തെരുവ് പയ്യന്റെ പുറകിൽ ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കുന്ന ഒരു സംഘമുണ്ട്. അവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിയുന്ന, കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷ്വലൊക്കെ എടുക്കാൻ അവര് പോലും അറിയാതെ ഒരു പയ്യനെ അവരുടെ അടുക്കിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു സിനിമയാണ് നമ്മുടെ സിനിമ. അങ്ങനെയാണ് തുടങ്ങുന്നത്. അങ്ങനെ അത് പോയി പോയി മനുഷ്യക്കടത്തിലേക്കൊക്കെ പോകുന്നതാണ് നമ്മുടെ ഒരു സിനിമ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ എനിക്കൊരു നല്ലൊരു തെരുവ് പയ്യൻ, അല്ലെങ്കിൽ നല്ല മാനറിസങ്ങളുള്ള, ഇവരോട് കേർക്കുന്ന അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്ന, കോമഡി അറിയാവുന്ന ഒരു നല്ലൊരു മാനറസ് ഉള്ള ഒരാളെ വേണമായിരുന്നു. അങ്ങനെ ഞാൻ ശ്രേയസ് തോൽപ്പട, പ്രിയദർശൻ സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ഹിന്ദിയിൽ ഇങ്ങനെ ഒരാളുണ്ട് ശ്രേയസ് തോൽപ്പട, അദ്ദേഹത്തോട് നിങ്ങളൊന്ന് സംസാരിക്കുന്നു നോക്കണമെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പടം നമ്മുടെ ഈ അന്യ ആദ്യമായി സംസാരിച്ചത് അതു കുൽക്കർണിയോടും, ആക്ടിവിസ്റ്റ് റോളിലേക്ക് അതുൽ കുൽക്കർണിയും, തെരുവൻ പയ്യനായിട്ടുള്ള ഒരു മെയിൻ റോളിലേക്ക് ശ്രേയസ് തോൽപ്പടയോടും ആണ് ആദ്യം സംസാരിച്ചത്. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു അന്ന് ഞാനിത് പറയുമ്പോൾ. ഇത് 2014-ലാണ് ഇത് ആദ്യമായി സംസാരിച്ചത്, തീസര ദുനിയ ഞാൻ സംസാരിക്കുന്ന സമയത്ത്. പക്ഷേ അന്ന് നടന്നില്ല. 2018-19 ഞാനിത് വീണ്ടും വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ശ്രേയസ് തോൽപ്പട കുറച്ചും കൂടെ വലിയ നടനായി, കുറച്ചും വലിയ നായകനായി. പുള്ളിക്കാരൻ നമ്മുടെ പോലൊരു റോളിലേക്ക് വരാൻ നമുക്ക് വരുത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ പുള്ളിയൊക്കെ അപ്രോച്ച് ചെയ്യാൻ പാടാണെന്നുള്ളൊരു സാധനം വന്ന്. അപ്പൊ ഞാൻ മറാഠിയിലുള്ള പ്രഥമേഷ് പറവ എന്ന് പറഞ്ഞു, മറാഠിയിൽ കോമഡിയും ഒക്കെ ചെയ്യുന്ന, റൊമാൻസും ഒക്കെ ചെയ്യുന്ന, അത്യാവശ്യം കൊമേഴ്ഷ്യൽ വാല്യൂ ഒക്കെ ഉള്ള പ്രഥമേഷ് പറവ എന്നൊരു നടന്റെ ട്രെയിലർ, ചില സിനിമകളുടെ ട്രെയിലർ ഞാൻ കാണാനിടയാ. അപ്പൊ ആ ട്രെയിലറൊക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഥമേഷിന് ഇവിടുത്തെ ഒരു താരമൂല്യം ഉണ്ടെന്നും അതിലെല്ലാത്തിലും ഇവർ എന്റെ കഥാപാത്രത്തിന് വളരെ കറക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് പ്രഥമേഷ് പറവിന്റെ സെറ്റിൽ പോയി അദ്ദേഹത്തോട് കഥ പറഞ്ഞു, അദ്ദേഹത്തിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അങ്ങനെ അതാ ഞാൻ പറഞ്ഞു വന്നത്, ഈ താരങ്ങളിലേക്ക് എത്തുന്നതാണ് പല പല എഴുത്തുകാരെയും പല സംവിധായകന്മാരെയും അവരുടെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ അവർക്ക് സാധിക്കാതെ പോകുന്നത്, താരങ്ങളിലേക്ക് എത്താനുള്ള നമ്മുടെ ബുദ്ധിമുട്ടാണ്. ഞാനൊരു ഫസ്റ്റ് സിനിമ എടുത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് അതാണ് പറയാൻ പറ്റുന്നത്. പലർക്കും കഴിവുണ്ട്, പലരുടെയിലും നല്ല കഥകളും നല്ല പ്രോജക്റ്റുകളും ഉണ്ട്. പക്ഷെ ഒരു താരങ്ങളിലേക്കൊക്കെ എത്തി അവർക്കൊരു പ്രൊജക്ട് പറഞ്ഞ് നടപ്പിലാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. കേരളത്തിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. കേരളത്തിലും നമുക്കൊരു സിനിമ ചെയ്യുക, ഒരു ലീഡിങ് ആക്ടേഴ്സ് ആക്ടറിനെ വെച്ചൊരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ 2 കൊല്ലം വെയിറ്റ് ചെയ്യണം ഏറ്റവും കുറഞ്ഞത്.
അപ്പൊ നമുക്കിനിയും ഇതിന്റെ സക്സസ് കഴിയുമ്പോ നമുക്കിനിയും മലയാളത്തിൽ ഒരു സിനിമയൊക്കെ പ്രതീക്ഷിക്കാം.
മലയാളത്തില് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പറഞ്ഞ കണക്ക് അത് അതൊക്കെ ഒരു ഇനിയൊരു നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് നമ്മൾ ഇനി മലയാളത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുമോ? കാരണം നമ്മളിപ്പോ ഹിന്ദിയിലാണല്ലോ നമ്മൾ സിനിമ ചെയ്തത്. അപ്പൊ നമ്മൾ ഏത് ലാംഗ്വേജ് നമ്മൾ പടം ചെയ്യുന്നു അവിടെ നമുക്ക് ബന്ധങ്ങളും അവിടുത്തെ നമ്മുടെ ഒരു സൗഹൃദവും ആ നെറ്റ്വർക്ക് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇനി ഒരു പടം ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. നേരെ മറിച്ച് ഞാനിപ്പോ മലയാളത്തിലേക്ക് പോകുമ്പം വീണ്ടും പാടാണ്, അവിടെ സീറോ ഞാൻ തുടങ്ങണം.
എനിക്ക് തോന്നുന്നു ആദ്യം എനിക്ക് ഇതുവരെ എന്റെ അറിവിലില്ല ആരേലും മലയാളി ആദ്യമേ ഡയറക്ടറായിട്ട് ഹിന്ദി തുടങ്ങുന്നത്. വേറെ ആദ്യമായിട്ടാണോ? സിമി ആയിരിക്കും ആദ്യത്തെ ഒരാള്?
എനിക്ക് അറിയത്തില്ല. പ്രിയദർശൻ സാറും അല്ലെ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട്
മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലോട്ട് വന്നതല്ലേ? ഹിന്ദി ഒന്നിച്ച് ഹിന്ദിയിൽ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു മലയാളി എനിക്ക് തോന്നുന്നു സിമിയാണെന്ന്. എനിക്കൊരു
ചെറിയൊരു നമ്മള് സജീവട്ടം പറഞ്ഞ കണക്ക് നമ്മൾ ഒരു കഷ്ടപ്പെട്ടത് കൊണ്ടാവാം നമ്മുടെ തുടക്കം തന്നെ ബോളിവുഡിലായി പോയെന്ന് പറയുന്നില്ല.
അല്ല നല്ലൊരു കാര്യം, എനിക്ക് കഴിഞ്ഞ വർഷം ട്രെയിലർ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര അതിശയം തോന്നിയായിരുന്നു. അന്നേ ഞാൻ സജീവനോട് പറഞ്ഞായിരുന്നു ഇതിന്റെ എനിക്കൊരു ഇത് എന്റെ ഇതിനകത്ത് എഴുതണം, വെബ്സൈറ്റിൽ എഴുതണം, ഇത് ഇതിന്റെ പ്രീമിയർ വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞായിരുന്നു.
അതാണ് നമ്മുടെ മലയാള ഭാഷയും എന്റെ മനസ്സ് ബേസിക്കലി ഒരു മലയാളിയുടെ മനസ്സാണ്. ഞാൻ ചിന്തിക്കുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നതും ഒക്കെ മലയാള സിനിമകളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന മലയാള സിനിമയാണ്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളതും മലയാള സിനിമകളാണ്. ആ സിനിമയിലൂടെ ലാംഗ്വേജിലൂടെയാണ് നമ്മൾ ലോക സിനിമയാണെങ്കിലും ഹിന്ദി സിനിമയാണെങ്കിലും എല്ലാത്തിനും നമ്മൾ കാണുന്നത് ഒരു മലയാള സിനിമയുടെ സ്വാധീനത്തിലാണ്. പക്ഷേ നമുക്കൊരു മലയാള സിനിമ ചെയ്യാൻ അന്ന് സാധിച്ചില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ചെങ്കിലും അന്നത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് ആ താരങ്ങളിൽ എത്താൻ പറ്റിയില്ല. എന്നാൽ പോലും നമ്മൾ ഒരു ഹിന്ദി സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേറെ രീതിയിൽ സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയൊരു ക്യാൻവാസ് ആണ് അത് നമുക്ക് തരുന്നത്. വലിയ ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു സിമ്പിളായി പറഞ്ഞാൽ ഡൽഹിയിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമ, ഡൽഹിയിൽ ഫുള്ള് ലൊക്കേഷൻസ്, ഡൽഹിയിലെ മുഴുവൻ ആക്ടേഴ്സ്, ഇതിൽ മൊത്തം ഇതൊരു ഡൽഹിയിലാണെങ്കിലും ഇതൊരു മറാഠി സിനിമ. സോ മറാഠിയിലെ എൻ്റെയർ അത്യാവശ്യം ഇവിടുത്തെ ഏറ്റവും നല്ല താരങ്ങളും സഹതാരങ്ങളും മറാഠിയിൽ നിന്ന്, നായിക ബംഗാളിൽ നിന്നും, അല്ലെങ്കിൽ നമ്മുടെ റൈമാ സെന്ന് പോലുള്ള സിനിമ രണ്ട് ലാംഗ്വേജിൽ ഹിന്ദിയിലും മറാഠിയിലും. ഇതിന്റെ ക്രൂ കംപ്ലീറ്റ് ഒരു 50% മലയാളികളാണ്. ക്യാമറ ചെയ്തിരിക്കുന്നത് സജൻ കളത്തിൽ എന്ന് പറയുന്നത് മലയാളത്തിലെ ഒരു വലിയൊരു ക്യാമറമാനാണ്. ഇതിന്റെ എഡിറ്റർ മെയിൻ ക്രൂ എല്ലാം മലയാളികളാണ്. നമ്മൾ അപ്പോൾ ഞാൻ പറയുന്ന ഒരുപാട് പേർക്ക് ഹിന്ദിയിലേക്കൊരു അവസരമായിരുന്നു. എനിക്ക് എന്നോടൊപ്പം തന്നെ ഒരുപാട് പേർക്കും അതൊരു അവസരമായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം ലിറിക്സ് എഴുതിയിരിക്കുന്നത് സജീവേട്ടൻ, സജീവ് സാരഥി, അദ്ദേഹത്തിന്റെ 3 പാട്ടുകൾ നമ്മൾ ഈ സിനിമയിൽ ഉണ്ട്. ഏറ്റവും നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള നല്ല പാട്ടുകൾ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട 2-3 പാട്ടുകളാണ്. അത് ഞാൻ സെലക്ട് ചെയ്തു, അത് ഞങ്ങൾ നമ്മുടെ റീവർക്ക് ചെയ്തു, മ്യൂസിക് കമ്പോസേഴ്സുമായിട്ടൊക്കെ ചർച്ച ചെയ്തു. അപ്പൊ അവരും എല്ലാം മലയാളികളാണ്. ആ മ്യൂസിക് കമ്പോസറിൽ സജീവേട്ടന്റെ കൂടെയുള്ള 3 മ്യൂസിക് കമ്പോസറിൽ ഒരാൾ മാത്രം മലയാളിയല്ല, ബാക്കി 2 പേരും മലയാളികളാണ്. പിന്നെ അങ്ങനെ ഒത്തിരി ഞാൻ പറഞ്ഞു ഒത്തിരി ഫാക്ടേഴ്സ്. ഒരു നമ്മളൊരു ഹിന്ദി പടം ചെയ്യുമ്പോൾ അത് ചെറിയ പടമാണെങ്കിൽ പോലും അതിനകത്ത് ഒത്തിരി വലിയ വലിയ ഫാക്ടേഴ്സും വലിയ വലിയ ക്യാൻവാസും നമ്മൾ അറിയാതെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ പടം റിലീസ് ചെയ്യാൻ വന്ന സമയത്താണ് കോവിഡും കാര്യങ്ങളും ഒക്കെ വന്ന് 2 കൊല്ലത്തേക്ക് പടത്തിന് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പം തിയേറ്ററുകളൊക്കെ മാറിയിട്ടുണ്ട്, ഇനിയും പുതിയൊരു ഒരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം കോവിഡിന്റെ ശേഷം പുതിയൊരു പ്രതിസന്ധിയും കൂടെ വന്നിരിക്കുകയാണ്. അതായത് തിയേറ്റർ റിലീസ് എന്ന് പറഞ്ഞാൽ ഒ ടി ടി, നമ്മളെ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഒരു സിനിമ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു താരത്തിന്റെ ഡേറ്റ് കിട്ടണമെന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു പടം എക്സ്ക്ലൂസീവ്ലി ഒ ടി ടി റിലീസ് ആകണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു സിനിമയ്ക്കൊരു നമ്മൾ കല അതിനകത്തുണ്ടെങ്കിൽ പോലും, ഇപ്പൊ പൊതുവെ ആരും സിനിമയെ എല്ലാവരും കലയുടെ ഒരു ആംഗിളിൽ മാത്രമേ സംസാരിക്കുള്ളൂ. പക്ഷെ ഇത് ശരിക്കും സിനിമ സ്റ്റാൻഡ് ചെയ്യുന്ന ബിസിനസ് ആംഗിളിൽ മാത്രമേ ഉള്ളൂ. സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു മോഹൻലാൽ ചിത്രം, അല്ലെങ്കിൽ മോഹൻലാൽ ചിത്രം പോട്ടെ, അത് നമ്മളൊരു പൃഥ്വിരാജ് ചിത്രം കുറച്ചും കൂടെ ഉള്ള ഒരു ചിത്രം, ആ ചിത്രത്തിന് ആരെങ്കിലും പറയുകയാണ് ഞങ്ങൾ ഒ ടി ടിയിലോട്ടാ പോകുന്നു കഴിഞ്ഞാൽ 100 OTTs അവർക്ക് വേണ്ടി ക്യൂ നിൽക്കും. നേരെ സ്വരാജ് വെഞ്ഞാറ് ചിത്രം കഴിഞ്ഞാൽ ഒരു OTT അവർക്ക് എൻട്രൻസ് അവരനുവദിക്കത്തില്ല എടുക്കാൻ. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ട്.
ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ട്.
സുരാജ് വെഞ്ഞാറമൂടന്റെ ഒരു 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 ചിത്രം ഒ ടി ടിയിലേക്ക് പോകാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും അതൊരു അത്ര എളുപ്പമല്ല. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലും ഒ ടി ടിയിലേക്ക് പോയത് പിന്നീടാണ്.
സിമി സമയം ഇനി 20 സെക്കൻഡേ ഉള്ളു, ഇത് കട്ടായി പോവും. അതുകൊണ്ട് സിമിക്ക് എല്ലാ ഭാവങ്ങളും നേടുന്നു. പിന്നെ എല്ലാരും സാധാരണ ആഗ്രഹിക്കാറുണ്ട് മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലോട്ട് വരാണ്. ഇത് തീർച്ചയായിട്ടും സിമിയുടെ ഒരു ഭാഗ്യമാണ്, ഹിന്ദിന്ന് തുടങ്ങുന്നത് ഹോളിവുഡിൽ നിന്ന് നേരെ മലയാളത്തിലോട്ട് പോകാൻ പോകുന്നത്. വളരെ